യഹോവയുടെ ദിവസത്തെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചുകൊണ്ടിരുന്നത്. പ്രവാചകനായ യോവേൽ തന്നെ ചോദിക്കുന്നത് അത് സഹിക്കാകുന്നവൻ ആർ എന്നാകുന്നു. ഇപ്പോൾ ഉയരുന്ന ചോദ്യം എനിക്ക് ഊഹിക്കാം, ഇപ്രകാരത്തിലുള്ള ഒരു സമയത്ത് പാപിയായ ഒരു വ്യക്തി എന്ത് ചെയ്യും? യോവേൽ പ്രവാചകൻ തന്നെ ആ ചോദ്യത്തിന് മറുപടി നൽകുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. യോവേൽ പ്രവചനം 2:12 എന്നോടൊപ്പം നിങ്ങൾ എടുക്കുമല്ലോ. 2:12, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിവീൻ, തിരിവീൻ എന്ന വാക്കുകൊണ്ട് അനുദപിക്കുവീൻ എന്നാണ് അർത്ഥം. തങ്ങൾ നിന്നും ഹൃദയം അകന്നുപോയ ജനത്തോട് ദൈവം പറയുകയാണ് അനുദപിപ്പീൻ എന്ന്. അനുതാപം എന്ന് പറഞ്ഞാൽ മനസ്സിന് രൂപാന്തരം വരുത്തുക എന്നാണ്. തിരിഞ്ഞു വരുന്നതിനാൽ മനസ്സിന്റെ ഒരു വ്യതിയാനമാകുന്നു കാണിക്കുന്നത്. അനുദപിക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകുമ്പോൾ കണ്ണുനീർ ഒഴുക്കും എന്നുള്ളത് സത്യമാകുന്നു. പക്ഷേ ആയത് മാനസാന്തരത്തിന്റെ ഒരു പ്രകടനം മാത്രമാകുന്നു. മാനസാന്തരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സ് മാറ്റുക എന്നാകുന്നു. ഇതുവരെ പോയിരുന്ന ദിശയിൽ നിന്നും തിരിഞ്ഞ് എതിർദിശയിലേക്ക് പോകുക. ഞാൻ ഉദ്ദേശിച്ചത് തെറ്റിൽ പോയിരുന്ന വ്യക്തി തെറ്റിനെ വെറുത്ത് ശരിയിലേക്ക് പോകുക, ശരി ചെയ്യുക. പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് ദൈവം പറയുമ്പോൾ അവിടുന്ന് അർത്ഥമാക്കുന്നത് അനുദപിക്കുക എന്നും അതിൻ്റെ അനന്തര ഫലങ്ങൾ ഉപവാസവും കരച്ചിലും വിലാപവും ആകുന്നു. നിർഭാഗ്യവശാൽ ഒരു വലിയ പങ്കാളുകൾ ചിന്തിക്കുന്നത് അവർ എഴുന്നേറ്റ് മുൻപോട്ട് ചെന്ന് കുറെ കണ്ണുനീരൊഴുക്കിയാൽ മാനസാന്തരപ്പെട്ടു എന്നാകുന്നു. ഇത് ഒരു അബദ്ധമാകുന്നു. ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആയത് അർത്ഥശൂന്യമായ ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കി. ഈ തെറ്റിദ്ധാരണ കൊണ്ടാണ് ചിലർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങുന്നത്. കരയുകയല്ല, കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കും. ചിലരുടെ പ്രാർത്ഥന വിങ്ങിപ്പൊട്ടുന്നത് പോലെയായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു അനുതാപവും ഇല്ല എന്ന് കാണണമെങ്കിൽ ആ പ്രാർത്ഥന കഴിയുമ്പോൾ നോക്കിയാൽ മതിയാകും. പ്രാർത്ഥനയ്ക്ക് മുൻപും പ്രാർത്ഥനയ്ക്ക് പിൻപും ഉള്ള ജീവിതം ഒരുപോലെ ആയിരിക്കും. മറ്റുള്ളവരെ പഴി പറയേണ്ടിടത്ത് അത് ചെയ്യും, ആവശ്യമില്ലാത്തടത്തൊക്കെ കോപിക്കും, ചീത്ത പറയും, കള്ളം പറയും, എല്ലാം ചെയ്യും. അനുതാപം എന്ന് പറഞ്ഞാൽ അതല്ല സുഹൃത്തെ. ചെയ്ത തെറ്റുകളെ വേദനയോടെ ദർശിച്ച് ആ ദിശയിൽ നിന്നും തിരിഞ്ഞ് പോകുന്ന സ്ഥിതി, പിന്നെ ശരി മാത്രം ചെയ്യുവാൻ തെറ്റിനെ വെറുക്കുന്ന അവസ്ഥ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് പ്രവാചകൻ പറയുന്നു. ദൈവം പ്രവാചകനിലൂടെ ജനത്തോട് ആവശ്യപ്പെടുകയാണിത്. 13:13, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. ഈ വാക്യം എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്! ഈ അനുതാപം വെറുമൊരു പുറമേയുള്ള പ്രകടനമല്ല, പിന്നെയോ ഹൃദയാനുഭവം ആയിരിക്കണം. പുരോഹിതന്മാർ വസ്ത്രം കീറുന്നതിനെ മോശയുടെ ന്യായപ്രമാണം വിലക്കിയിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ താൻ പിടിച്ചിരിക്കുന്നത് മാത്രമാണ് ശരി എന്ന് കാണിക്കുന്നതല്ല അനുതാപം. കീറേണ്ടത് ഹൃദയങ്ങളെയാകുന്നു. ഇന്ന് അനേകരും വസ്ത്രങ്ങളെ കീറുന്നത് കൊണ്ട് അഥവാ പുറമേയുള്ള പ്രകടനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുകയാണ്. ഹൃദയംഗമായി ഒന്നും ചെയ്യില്ല. പലരും പറയുന്ന വാക്കുകളും പ്രാർത്ഥനകളും അതിന് ഉദാഹരണങ്ങളാണ്. ഞാൻ അംഗീകരിക്കാത്ത കാര്യങ്ങൾ തന്നെ എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാനും പറയുന്നു, ഇതല്ലേ ശരി. ഉദാഹരണത്തിന്, പല ആരാധനകളിലും ഉപയോഗിക്കുന്ന അനുതാപത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെയാണ്: സർവശക്തനും മഹാകാരുണ്യവാനുമായ പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റി ചിതറിപ്പോയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ മുറ്റും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് തീരുതാത്ത കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നാലും കർത്താവേ, അരിഷ്ടഭാവികളും കുറ്റക്കാരുമായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ് താങ്കൾ വെളിയിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് താങ്കളോട് പറഞ്ഞെന്നിരിക്കട്ടെ, സാറേ, സാർ ഇന്നലെ വീട്ടിൽ വഴക്കുണ്ടാക്കിയത് ശരിയായില്ല, എന്തിനാണ് അത്രയും കോപിച്ച് ഭാര്യയെ തല്ലുകയും മറ്റ് അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തത്? സാറ് തെറ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലേ. താൻ പോടോ, താൻ ആരാ ചോദിക്കാൻ? എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ തെറ്റുകാരനല്ല. അല്പം മുൻപ് ദൈവത്തോട് പറഞ്ഞു, തെറ്റുകാരനാണ്, അരിഷ്ടഭാവിയാണ്, ചെയ്യരുതാത്തത് ചെയ്തു എന്നല്ല. പക്ഷേ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ കാണിച്ചവനെ കൊല്ലാൻ കൊല്ലുന്നു. ഇത് ഹൃദയം നുറുങ്ങിയുള്ള അനുതാപമോ കപടഭക്തിയോ എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. വെറും ബാഹ്യപ്രകടനങ്ങൾ കൊണ്ട് യഥാർത്ഥ അനുതാപമാകുകയില്ല കേട്ടോ സുഹൃത്തെ. ശരീരത്തിൽ മുറിവുണ്ടാക്കി രക്തമൊഴുക്കി അനുതാപം കാണിക്കുന്നവരുമുണ്ട്. അനേക ദിവസങ്ങൾ കാൽനടയായി നടന്നുപോയി ഈശ്വരനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, ഏതെങ്കിലും പുണ്യസ്ഥലത്തിന് ചുറ്റും നിലത്ത് കിടന്ന് ഉരുണ്ടിട്ട് ഈശ്വരനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ട്. എന്തെല്ലാം ബാഹ്യ പ്രകടനങ്ങളാണ്! പക്ഷേ ഈ പ്രകടനം ഒരിക്കൽ കഴിഞ്ഞിട്ട് പിന്നെയും പഴയ തെറ്റിലേക്ക് തന്നെ വീഴുന്നു. ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകാതെ പുറമെ എന്തെല്ലാം ചെയ്താലും ഒരു പ്രയോജനവുമില്ല എന്ന് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ സുഹൃത്തെ, ഒട്ടും ദേഷ്യമില്ല. ഹൃദയത്തിൽ യഥാർത്ഥ അനുതാപമില്ലാതെ തലകുത്തി നിന്നതുകൊണ്ടോ മുള്ളിന്മേൽ കിടന്നതുകൊണ്ടോ ശരീരത്തിലെ ഏതെങ്കിലും അവയവം ക്ഷയിപ്പിച്ചതുകൊണ്ടോ എന്തെല്ലാം ത്യാഗം ചെയ്താലും ഒരു പ്രയോജനവുമില്ല. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് നോക്കുന്നത്. യഥാർത്ഥ അനുതാപമുള്ളവർ ചെയ്ത തെറ്റിലേക്ക് വീണ്ടും പോകില്ല, അഥവാ അവർ പാപം പരിശീലിക്കില്ല, പ്രാക്ടീസ് ചെയ്യില്ല. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുന്നതാണ് അനുതാപമെന്ന് പ്രവാചകൻ പറയും. കീറേണ്ടത് ഹൃദയങ്ങളെയാണ്. യഹോവയുടെ അടുക്കലേക്ക് തിരിയേണ്ടതിൻ്റെ ആവശ്യകത പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിച്ചേ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ദൈവം അനുതപിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പുറപ്പാട് പുസ്തകത്തിലും യോനായുടെ പുസ്തകത്തിലും ഞാൻ വളരെയധികം വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ ദൈവം തൻ്റെ മനസ്സ് മാറ്റുന്നത് പോലെ തോന്നുമായിരുന്നു. മിസ്രൈമിലെ ഫറവോൻ അനുതപിച്ച് തങ്ങളിലേക്ക് തിരിയുന്നതിനായി ദൈവം ഒന്നിനു പുറകെ ഒന്നായി ബാധകൾ മിസ്രൈമിലേക്ക് അയച്ചു. പക്ഷേ ഫറവോൻ ഹൃദയത്തിൻ്റെ ആ നിലവാരം വിട്ടില്ല, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല. നിനവേ പട്ടണം ദൈവം നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് ആ പട്ടണക്കാരോട് അറിയിക്കുവാൻ ദൈവം യോനായെ അവിടേക്ക് അയച്ചു. ഏതായാലും നിനവേക്കാർ അനുതപിച്ച് രട്ടിലും വെണ്ണീരിലും ഇരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ആ പട്ടണം നശിപ്പിച്ചുമില്ല. ഈ ഭാഗങ്ങൾ വായിച്ചാൽ തോന്നും ആ പട്ടണം നശിപ്പിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ദൈവം തൻ്റെ മനസ്സ് മാറ്റിയെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. ദൈവം തൻ്റെ മനസ്സ് മാറ്റുകയല്ല ഉണ്ടായത്, ദൈവം വ്യതിയാനമില്ലാത്തവനാകുന്നു. അവൻ എപ്പോഴും കൃപാലു തന്നെയാകുന്നു, കരുണാസമ്പന്നനാകുന്നു. അവിടുന്ന് കോപിക്കുവാൻ താമസിക്കുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാം. അവിടുന്ന് ഒരിക്കലും മാറുന്നവനല്ല, അവൻ വ്യതിയാനമില്ലാത്തവനാണ് സത്യം. പക്ഷേ ഒരു പാപി അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ വാസ്തവത്തിൽ ദൈവം പറയുകയാണ്, നീ എൻ്റെ ന്യായവിധിയിലായിരുന്നു, ഞാൻ നിന്നെ ശിക്ഷിക്കുവാൻ പോകുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാ നീ എങ്കിലേക്ക് തിരിഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവിടുന്ന് താങ്കൾക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദൈവം എപ്പോഴും കൃപാലുവും ക്ഷമിക്കുവാൻ തയ്യാറുള്ളവനുമായിരിക്കുന്നു. അനുതപിക്കുമോ? മനം തിരിയുമോ? പാപങ്ങളെ ഏറ്റുപറയുമോ? ദൈവം അത് മാത്രമാണ് താങ്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? താങ്കളുടെ നന്മയ്ക്ക്, അനുഗ്രഹത്തിന്. പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാഗവും പാനീയയാഗവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്ക് ഇല്ലയോ ആർക്കറിയാം. ഈ വാക്യം വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, നിലത്തിലും മുന്തിരിത്തോട്ടത്തിലും യഹോവ നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ നിനക്ക് ഭോജനയാഗവും പാനീയയാഗവും ഉണ്ടായിരിക്കും. പാനീയയാഗത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ ഒരു നിർദ്ദേശവുമില്ല കേട്ടോ. പാനീയയാഗം മറ്റ് യാഗങ്ങളിൽ കലർത്തി അതിൻ്റെ ഒരു ഭാഗമായി തീർക്കേണ്ടത് മാത്രമാണ്. ഇത് യാഗത്തിന്മേൽ ഒഴിക്കുമ്പോൾ ഇത് കനലിന്മേൽ നിന്നും ആവിയായി പോകും. തൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ യാഗത്തിന്മേൽ ഒരു പാനീയയാഗമായി തീരുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. ആ ഒരു പശ്ചാത്തലം ഇവിടെ വളരെ പ്രസക്തമാണ്. 15-ാം വാക്യത്തിൽ നാം കാണുന്നു, സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പീൻ. ഈ അധ്യായത്തിൻ്റെ ആദ്യം നാം കണ്ടു സഭയെ കൂട്ടുവാനും മുന്നറിയിപ്പ് കൊടുക്കുവാനും മറ്റുമായിരുന്നു കാഹളം ഊതിയിരുന്നത്. 1-ാം വാക്യത്തിൽ കാഹളം ഊതുവാൻ പറഞ്ഞപ്പോൾ ആയത് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 15-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാഹളം ഊതുന്നത് സഭയെ വിളിച്ചു കൂട്ടുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനായി ജനങ്ങളെ വിളിച്ചു കൂട്ടണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അവർക്കൊരു അവസരം ലഭിക്കുമല്ലോ. കർത്താവ് നല്ലവനും കരുണാസമ്പന്നനുമാകുന്നു. നമ്മെ അംഗീകരിക്കുവാൻ അവന് മനസ്സാണ്. ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പീൻ. നേരത്തെ നാം കണ്ടല്ലോ, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവം തൻ്റെ ജനത്തിന് പെരുന്നാളുകൾ ആയിരുന്നു നിയമിച്ചിരുന്നത്. ജനം ദൈവസന്നിധിയിൽ ഉല്ലസിച്ച് കൊണ്ടുവരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ജനം ദൈവത്തോട് പാപം ചെയ്ത് മറുതലിച്ച് ദൈവത്തിങ്കിൽ നിന്നും മാറിപ്പോയി. അതുകൊണ്ട് അവർ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ സഭായോഗമായി കൂടി വരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്ന ഒരേ ഒരു വിധം പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വാഞ്ചിക്കുന്ന പാപികളായിട്ടാണ്. പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വാഞ്ചിക്കുന്ന പാപികളായിട്ട് ദൈവത്തിങ്കിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ ഇപ്പോൾ അവങ്കിലേക്ക് തിരിയുക. അവനെ വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി, അവിടുന്ന് താങ്കളെ രക്ഷിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, താങ്കൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, മറ്റൊന്നിൻ്റെയും പുറകെ നടക്കേണ്ടതുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി. ഒരു സഭയിലെ അംഗമാകേണ്ടതുമില്ല കേട്ടോ. എന്തെങ്കിലും ഒരു ചടങ്ങിലൂടെ പോകേണ്ടതുമില്ല. അവനോട് എന്തെങ്കിലും വാഗ്ദാനം ചെയ്യേണ്ടതുമില്ല. പണം കൊടുക്കേണ്ടതില്ല. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ടതില്ല. ആത്മരക്ഷ പ്രാപിക്കുവാൻ താങ്കൾ പാപിയെന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കി പാപം ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ജീവിതത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പ്രസംഗിക്കുക, സുവിശേഷീകരിക്കുക, സുവിശേഷം വിളംബരം ചെയ്യുക എന്നീ പദങ്ങളെല്ലാം കാഹളം എന്ന അർത്ഥം വരുന്ന വാക്കുകൊണ്ടാണ് വിശദീകരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ കാഹളത്തിൻ്റെ വിളി ലോകത്തോട് നാം അറിയിക്കേണ്ട സുവിശേഷമാകുന്നു. സിയോനിൽ കാഹളമൂതുവിൻ, ഭയഭക്തി നിർഭരമായ ഒരു യോഗം വിളിച്ചു കൂട്ടുവാനാണ് ഈ കാഹളം ഊതുന്നത്. ജനം പ്രസംഗകന്റെ ക്ഷണം സ്വീകരിച്ച് തീരുമാനമെടുക്കുമ്പോൾ ആയത് പവിത്ര ഗംഭീരമായ നിമിഷങ്ങളാകുന്നു. തങ്ങൾ പാപത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിയുക ആകുന്നു എന്ന് അവർ സാക്ഷ്യം പറയുന്നു. വളരെ ഗൗരവമേറിയ ഒരു കാര്യമാകുന്നു അത്. ആയത് ലഘുവായി കാണരുത്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, വെറുതെ കരങ്ങൾ ഉയർത്തുന്നതോ എഴുന്നേറ്റ് നിൽക്കുന്നതോ സാക്ഷ്യം പറയുന്നതോ അല്ല യഥാർത്ഥ മാനസാന്തരം. ആത്മാർത്ഥമായ അനുതാപവും പാപത്തെ വിട്ട് തിരിയുന്നതുമാകുന്നു ശരിയായ മാനസാന്തരം. ഒരിക്കൽ എൻ്റെ പ്രസംഗത്തിന് ശേഷം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ അവരോട് അപേക്ഷിച്ചു. ഒരു ഭാര്യയും ഭർത്താവും എഴുന്നേറ്റ് മുൻപോട്ട് വന്ന് പ്രസംഗപീഠത്തിന് അടുത്ത് നിന്നു. അവർ വളരെ സന്തോഷത്തോടെ അവിടെ നിന്നു. വളരെയധികം സന്തോഷത്തോടെ ഞാൻ അവരെ സമീപിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചു, ഇപ്രകാരം ഒരു ക്ഷണത്തിന് ആദ്യമായിട്ടല്ലേ നിങ്ങൾ പ്രതികരിച്ചത്? അല്ല, എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും എന്ന അവരുടെ മറുപടി കേട്ട് ഞാൻ അതിശയിച്ചു പോയി. ഞാൻ തുടർന്ന് ചോദിച്ചു, എന്നാൽ എന്തിനാണ് ഇന്ന് ഞാൻ പുതുതായി തീരുമാനം എടുക്കുവാൻ ആഗ്രഹമുള്ളവരെ വിളിച്ചപ്പോൾ നേരത്തെ തീരുമാനം എടുത്തിട്ടുള്ള നിങ്ങൾ മുൻപോട്ട് വന്നത്? അവരുടെ മറുപടി, ദൈവം ഞങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോ പ്രാവശ്യവും ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നതുകൊണ്ട് അത് ലഭിക്കുമെന്ന് നിങ്ങൾ കരുതുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതായിരുന്നു അവരുടെ മറുപടി. വളരെ അത്ഭുതത്തോടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പോൾ അതുണ്ടോ? മറുപടി, ഞങ്ങൾക്കില്ല. തുടർന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇതിനോടകം നിരാശപ്പെട്ടു പോയിനി. ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ട മാർഗം ഇതല്ല. നിങ്ങൾ മനുഷ്യന്റെ വഴി, അതെ, ആ മാർഗമാണ് ശ്രമിക്കുന്നത്. ദൈവത്തിന് വേറൊരു മാർഗമാണുള്ളത്. അവിടുന്ന് നിങ്ങളോട് നല്ലവനും കരുണാസമ്പന്നനുമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിങ്ങളെ രക്ഷിക്കുവാൻ, അതെ, അവിടെ നിങ്ങളെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെയാണ്. ക്രിസ്തുവിലൂടെ അല്ലാതെ ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യനും എത്തുവാൻ സാധിക്കുന്നില്ല. സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വാതിൽ ക്രിസ്തുവാകുന്നു. ക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന്. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സഭായോഗം വിളിപ്പിൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. സമൂഹത്തിലെ എല്ലാ വിഭാഗവും നിർബന്ധമായും കൂടി വരാനുള്ള ആഹ്വാനം, പൈതങ്ങളെയും മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ എന്ന്. എനിക്ക് തോന്നുന്നു സഭായോഗത്തിൽ മാതാക്കൾക്ക് പൂർണ്ണമായും ശ്രദ്ധയോടെ പങ്കുകൊള്ളുവാൻ കുഞ്ഞുങ്ങളെ വല്ല നേഴ്സറി പോലെയുള്ള ഇടത്ത് കൂട്ടുവാനാണ് ഇവിടെ പറയുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ആരാധനയ്ക്ക് പോകുന്നത് നല്ലതാണ്, പക്ഷെ മിക്കപ്പോഴും അവർ എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് ആക്കി തീർക്കും. ഈ വാക്യത്തിൽ പറയുന്നത് മണവാളൻ പോലും യോഗത്തിന് പോകണമെന്നാകുന്നു. ഇസ്രായേൽ മക്കളിൽ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് യുദ്ധത്തിന് പോകുന്നതിൽ നിന്ന് പോലും ഒഴിയപ്പെട്ടിരിക്കും. തൻ്റെ പുതു മണവാട്ടിയെ കൂടുതൽ അടുത്തറിയുവാനായി അനേകം ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പുരുഷനെ ഒരു വർഷത്തേക്ക് ഒഴിച്ചു നിർത്തും. കല്യാണം കഴിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണവും കൂടിയാണത്. എന്തായിരുന്നാൽ തന്നെയും ദൈവം പറയുന്ന എല്ലാവരും ഒരുമിച്ച് കൂടിയേ മതിയാകൂ. മണവാളനും മണവാട്ടിയും അവരുടെ മധുവിധുവിൽ ആയിരുന്നാൽ തന്നെ സഭായോഗത്തിന് കൂടി വരണമെന്ന്. 17-ാം വാക്യം, യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യ കരഞ്ഞും കൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ന് കേൾപ്പിക്കരുത്. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. പുരോഹിതന്മാരും യഹോവയുടെ ശുശ്രൂഷകന്മാരും കരയണം, അവർ പ്രാർത്ഥിക്കണം, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്ന് കേൾപ്പിക്കരുത് എന്ന്. ഇസ്രായേൽ ജനം ഇന്നുവരെയും ലോകം മുഴുവൻ ചിതറിക്കിടക്കുകയാണ്. ഇന്ന് അവർക്ക് സ്വന്തമായി ഒരു രാജ്യവും ഗവൺമെന്റും പതാകയും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഇന്നും അവർ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്ക് വഴങ്ങിയാണ് കഴിഞ്ഞുകൂടുന്നത്, അല്ലേ? അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന്? തങ്ങൾക്ക് സംഭവിക്കുന്നത് എന്തെന്ന് വിചാരിച്ച് അവർ അതിശയിക്കുകയായിരുന്നു. ഇന്നും അവരുടെ ചോദ്യം അതുതന്നെയാണ്. തങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ സഹായിക്കുന്നില്ല? ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായ മറുപടിയുണ്ട്. ഇന്ന് അവർ ദൈവത്തോടു കൂടിയല്ല നീങ്ങുന്നത്. അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നത് വരെ ദൈവം അവരെ സഹായിക്കുവാൻ പോകുന്നില്ല. തൻ്റെ സ്വന്തം ജനമായി അവരെ കരുതി രക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നു. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും തനിക്കായി ഒരു കൂട്ടത്തെ വേർതിരിക്കുന്നു. ഇതിലേക്ക് മനസ്സുള്ള എല്ലാവരെയും ദൈവം വിളിക്കുന്നു. ക്രിസ്തുവിൽ തങ്ങളുടെ ആശ്രയമിടുന്ന എല്ലാവരും ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ ആകും. അതെ, എത്ര മനോഹരമായിട്ടുള്ള ഒരു ആഹ്വാനമല്ലേ! കർത്താവിലേക്ക്, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാകുന്നു നാം ഇവിടെ കാണുന്നത്. ഇനിയും 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തൻ്റെ ജനത്തെ ആദരിച്ചു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-25 അധ്യായങ്ങളിൽ ക്രിസ്തു ഒലിവുമലയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ വരുവാൻ പോകുന്ന വലിയ കഷ്ടത്തിൻ്റെ സമയത്തെ സംഭവങ്ങളുടെ അതെ പുരോഗമനത്തെ കാണിക്കുവാൻ അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്ന പദം ഉപയോഗിക്കുന്നതായി കാണുന്നു. ഈ വലിയ കഷ്ടത്തിൻ്റെ അല്ലെങ്കിൽ മഹോപദ്രവ കാലത്തിൻ്റെ അന്ത്യത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ഭൂമിയിലേക്ക് ക്രിസ്തു വരുന്നതിന് തൊട്ടു മുൻപ് യഹോവ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിക്കും. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവ തൻ്റെ ജനത്തിന് ഉത്തരം അരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് ആക്കുകയുമില്ല. ആ കാലത്ത് ദൈവം അവർക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, അവർ സംതൃപ്തരായിരിക്കും. മേലിൽ ജാതികളുടെ ഇടയിൽ അവർ ഒരു നിന്ദയായിരിക്കുകയില്ല. അല്പമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആരും പറയുകയില്ല ഈ പ്രവചനം ഇന്ന് നിറവേറ്റപ്പെട്ടു എന്ന്. ഭൂരിഭാഗം യഹൂദന്മാരും ഇന്ന് ഇസ്രായേലിലല്ല. ഇസ്രായേലിൽ ഉള്ളതിൽ കൂടുതൽ യഹൂദന്മാർ ഇന്ന് മറ്റ് പല പട്ടണങ്ങളിലുമുണ്ട്. ഇത് ഇനിയും നടക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായും ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ ദിവസത്തെക്കുറിച്ചാണ്. അന്ധകാരത്തോടുകൂടി ആരംഭിച്ച് 1000 ആണ്ട് വാഴ്ച എന്ന പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം, ദൈവത്തോടുള്ള മനുഷ്യന്റെ മറുതലിപ്പ് മാറി ആ നിത്യരാജ്യം ആരംഭിക്കുന്നു. ഇവിടെ മുതൽ നാം ആ പ്രത്യേക സമയത്തെക്കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത്. 20-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി, വരണ്ടതും ശൂന്യവുമായുള്ള ഒരു ദേശത്തേക്ക് നീക്കി, അവൻ്റെ മുൻപടയെ കിഴക്കേ കടലിലും അവൻ്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കൊണ്ട് അവൻ്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യും. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കുമെന്ന്, ഇതുറപ്പായും വെട്ടിക്കിളിയെക്കുറിച്ചല്ല, പിന്നെയോ വടക്കു നിന്നും വരുന്ന ഒരു സൈന്യത്തെക്കുറിച്ചാണ്. അശൂര്യർ വന്ന് വടക്കേ രാജ്യത്തെ കീഴടക്കിക്കൊണ്ട് പോയപ്പോൾ ഈ പ്രവചനം ഭാഗികമായി നിറവേറി. പക്ഷേ ദൈവം തെക്കേ രാജ്യത്തെ അതിശയകരമായി അശൂര്യരിൽ നിന്നും രക്ഷിച്ചു. ഇത് സംഭവിച്ച് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് തെക്കേ രാജ്യം പ്രവാസത്തിലേക്ക് പോയത്. അന്ന് അവരെ അശൂര്യരല്ല ബാബിലോന്യരാകുന്നു പിടിച്ചുകൊണ്ടുപോയത്. വടക്കു നിന്നുള്ള സൈന്യത്തെ നീക്കുന്ന കാര്യം ഇനിയും സംഭവിക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. യെഹെസ്കേൽ പ്രവചനം 38-ഉം 39-ഉം അധ്യായങ്ങളിൽ ഇത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വിശദീകരണം അർമഗദോൻ യുദ്ധത്തിന്റെ വിശദീകരണത്തോട് വളരെ സാമ്യം കാണും. വരണ്ടതും ശൂന്യവുമായ ഒരു ദേശത്തേക്ക് നീക്കി, അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. അവൻ വമ്പ് കാട്ടിയിരിക്കുകൊണ്ട് അവന്റെ ദുർഗന്ധം പൊങ്ങുകയും നാറ്റം കയറുകയും ചെയ്യുമെന്ന്. അർമഗദോൻ യുദ്ധം നടക്കുവാൻ പോകുന്ന എസ്ട്രലോൺ താഴ്വരയുടെ ഒരു വശം ഗലീല കടലിലും മറുഭാഗം മധ്യധരണി ആഴിയുമാകുന്നു. യെഹെസ്കേലിൽ നാം കണ്ട അതുപോലെ ഈ സമയത്ത് ദൈവം ഇടപെടും. വടക്കു നിന്നും വരുന്ന ശത്രുവിനെ അവൻ നശിപ്പിക്കും. തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്. ഒരു പാപിയെ രക്ഷിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുന്ന അത്രയും തന്നെ പാപത്തെ ശിക്ഷിക്കുമ്പോഴും ദൈവം, അതെ, ദൈവനാമം മഹത്വപ്പെടുന്നു. അത് വിശ്വസിക്കുവാൻ പ്രയാസമാണല്ലേ. ഈ കാര്യം പ്രവാചകന്മാർ എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുവാൻ ദൈവവചനത്തിന് വളരെയധികമുണ്ട്. അതേസമയം തന്നെ ന്യായം വിധിക്കുന്നത് ദൈവത്തിന് ഇഷ്ടവുമല്ല. ദൈവം കൃപാലുവും കരുണാസമ്പന്നനും കോപത്തിന് താമസമുള്ളവനുമാകുന്നു എന്ന് നാം എപ്പോഴും ഓർക്കണം. ന്യായവിധി എന്നത് ദൈവത്തിന് വളരെ അകൽച്ചയുള്ള, അതെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് എപ്പോഴും നീട്ടിയ കരങ്ങളുമായി നമ്മെ തങ്ങളെയൊക്കെ ക്ഷണിക്കുന്നത്. തൻ്റെ ക്ഷണത്തെ നിരസിക്കുന്ന മനുഷ്യനെ ശിക്ഷിക്കുക എന്നത് ദൈവ നീതിയും വിശുദ്ധിയുമാകും. അല്ലാത്ത പക്ഷം ദൈവശബ്ദത്തെ അനുസരിച്ചവരോട് കാണിക്കുന്ന അനീതിയാണല്ലോ അനുസരിക്കാത്തവരെ ശിക്ഷിക്കാതെ വിടുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ വലിയ ദൈവസ്നേഹം മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുവാൻ, അതെ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ, ഒരു ദൈവ പൈതലായി തീരുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ? നമുക്കൊരു